السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن سن بسنته إلى يوم الدين. أما بعد، فما نرى يا سهودر ما رأسهرتك ജീവിതത്തിൽ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ചും അവരെ സൂക്ഷിച്ചും ജീവിക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്യട്ടെ. സഹോദരന്മാരെ, ദുറൂസുൻ ഫി ഫിഖ്ഹി സിയാം എന്ന വിഷയത്തിലുള്ള ദർസുകളാണല്ലോ നടന്നു വരുന്നത്. അൽഹംദുലില്ലാ, കഴിഞ്ഞ അവസാനത്തെ ദർസിൽ നമ്മൾ സംസാരിച്ചിട്ടുള്ള വിഷയം നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അതിൽ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. നോമ്പ് മുറിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഒരു കാര്യമായി നമ്മൾ പറഞ്ഞിട്ടുള്ളത് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നതിലൂടെ നോമ്പ് മുറിയുന്നതാണ്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില മസാലകളും ആളുകൾക്ക് പൊതുവെ ഉണ്ടാവാറുള്ള ചില സംശയങ്ങളും അതിനുള്ള മറുപടികളുമൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. അൽഹംദുലില്ലാ, ഇന്ന് ഇൻഷാല്ലാ ഈ ഒരു ദർസിലൂടെ അതിൻ്റെ തുടർച്ചയാണ് ഉദ്ദേശിക്കുന്നത്. അഥവാ നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നോമ്പ് മുറിക്കുന്ന അടുത്ത കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നത് സംസാരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. വബില്ലാഹി തൗഫീഖ്. നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് അൽ ജിമാഉ ഫി നഹാരി റമദാൻ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നത്. അഥവാ റമദാനിന്റെ പകലിൽ നോമ്പുകാരനായിരിക്കെ, റമദാനിന്റെ പകലിൽ ഏത് സമയത്തും ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് നോമ്പ് മുറിച്ചു കളയുന്ന കാര്യങ്ങളിൽ വളരെ ഗൗരവമുള്ള തെറ്റും അതുപോലെ തന്നെ കടുത്ത കഫാറത്ത് പ്രായശ്ചിത്തവും ഉള്ള ഒരു സംഗതിയാണ് ഇത്. ഇതിലൂടെ ആ നോമ്പുകാരന്റെ നോമ്പ് ബാത്തിലായി തീരുന്നതാണ്. അതവൻ നിർബന്ധമായി നോറ്റുവിട്ടും തുടർന്ന് അതുമായി ബന്ധപ്പെട്ട ചില അഹ്കാമുകളൊക്കെ ഉണ്ട്. പക്ഷേ അല്ലാതെ അതിൻ്റെ സമയത്ത് വിശദീകരിക്കാം. അപ്പോൾ നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത്. അതോടുകൂടി അവൻ്റെ നോമ്പ് ഫാസിദായി തീരുന്നതാണ്. ഇതിനുള്ള തെളിവെന്താണ്? നമ്മൾ നേരത്തെ പല ദർസുകളിലും പറഞ്ഞതുപോലെ അല്ലാഹ് ഖുദ്സിയ ഒരു ഹദീസ് ഉണ്ടല്ലോ, നോമ്പുകാരനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് യദഉ തആമഹു വശറാബഹു വശഹ്വതഹു മിൻ അജ്ലി, നോമ്പുകാരൻ അവൻ തൻ്റെ ഭക്ഷണവും തൻ്റെ വെള്ളവും അതുപോലെ തന്നെ തൻ്റെ ഷഹ്വത് അഥവാ അവൻ്റെ വികാര വിചാരങ്ങളൊക്കെ അവൻ ഉപേക്ഷിക്കുന്നു മിൻ അജ്ലി, എനിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഞാൻ കാരണത്താൽ. അപ്പോൾ അവിടെ ഷഹ്വത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും ലൈംഗിക ബന്ധത്തെ ആണ് ഉദ്ദേശിക്കുന്നത്. ഈ ഹദീസ് തന്നെ പല ലഫ്ദുകളിലായി വന്നിട്ടുണ്ട്. ലദ്ദതഹു, അതുപോലെ തന്നെ വയത്തുറുക്കു സൗജതഹു എന്നൊക്കെ വന്നിട്ടുണ്ട്. അഥവാ ഭാര്യയുമായുള്ള തൻ്റെ ലൈംഗിക ബന്ധവും തൻ്റെ വികാര വിചാരങ്ങളുമൊക്കെ അവൻ എനിക്ക് വേണ്ടി ഒഴിവാക്കുന്നു നോമ്പുകാരനായിരിക്കെ. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് നോമ്പുകാരനായിരിക്കെ ഭക്ഷണ പാനീയങ്ങൾ ഒഴിവാക്കുന്നത് പോലെ ഷഹ്വത്തും തൻ്റെ ലൈംഗിക ബന്ധവും വിചാര വികാരങ്ങളുമൊക്കെ ഒഴിവാക്കുകയും വേണം. അല്ല എങ്കിൽ തൻ്റെ നോമ്പിനെ അത് ബാധിക്കുകയും അത് വാത്തിലാക്കി കളയുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇതിനുള്ള മറ്റൊരു തെളിവാണ് നമുക്കെല്ലാം പരിചയമുള്ള ഒരു ഹദീസാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ വന്നിട്ടുള്ള ഒരു ദീർഘമായ ഒരു ഹദീസ്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു ആൾ വരികയും ഒരു വ്യക്തി വരികയും എന്നിട്ട് ഹലക്തു യാ റസൂലല്ലാഹ് എന്ന് പറയുകയും ചെയ്ത സംഭവം, ഞാൻ നശിച്ചിരിക്കുന്നു റസൂല എന്ന് പറഞ്ഞു വരികയും ചെയ്ത സംഭവം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണെന്ന് ചോദിക്കുകയും, അപ്പോൾ ഞാൻ റമദാനിന്റെ പകലിൽ ഭാര്യയുമായി ബന്ധപ്പെട്ടു എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയോട് അതിനുള്ള കഫാറത്തായി പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. ഇൻഷാഅല്ലാഹ് ഹദീസിന്റെ ഭാഗങ്ങൾ പിന്നീട് വരുന്നതായിരിക്കും. അപ്പോ ജിമാഉ എന്നുള്ളത് നോമ്പ് ബാത്തിലാക്കി കളയുന്ന കാര്യമാണ് എന്നുള്ളത് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. ഈ ഹദീസിന്റെ പല റിവായത്തുകളുടെ പല അൽഫാദുകളിലെ ലഫ്സുകളിലായി ഹദീസ് വന്നിട്ടുണ്ട്. അതിൽ ചിലതിൽ കാണാം ഇഖ്ദി യൗമൻ മഖാന എന്ന് ആ വ്യക്തിയോട് പറഞ്ഞായി കാണാം, അഥവാ ആ ദിവസത്തിന് പകരമായി മറ്റൊരു ദിവസം നോമ്പ് നോറ്റ് കൂട്ടണമെന്ന്. അപ്പോ ഈ ഒരു കാര്യം നോമ്പ് മുറിച്ച് കളയുന്ന കാര്യമാണെന്ന് ഈ ഹദീസിലൂടെ മനസ്സിലാക്കാം. ഇൻഷാല്ലാ ഖലാഉമായി ബന്ധപ്പെട്ട അതുപോലെ തന്നെ കഫാറത്തുമായി ബന്ധപ്പെട്ട മസാലകൾ പറയുമ്പോൾ ഈ ഹദീസ് കൂടുതൽ വിശദീകരിക്കാവുന്നതാണ്. അപ്പോ റമദാനിന്റെ പകലിൽ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് അത് വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമാണെങ്കിലും ശരി, നോമ്പ് മുറിച്ച് കളയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ അതിലൂടെ മനീ പുറത്തു വന്നാലും ഇല്ലെങ്കിലും ശരി, അതല്ല ഇവിടെ വിഷയം. മറിച്ച് ഭാര്യയുമായി പൂർണ്ണമായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ നോമ്പ് മുറിച്ച് കളയുന്ന കാര്യമാണ്, അത് മനീ പുറത്തു വന്നാലും ഇല്ലെങ്കിലും ശരി, നോമ്പ് അവന്റെ നോമ്പ് ബാത്തിലാകുന്നതാണ്. അപ്പോ രണ്ട് ഹദീസുകൾ നമ്മൾ തെളിവായി പറഞ്ഞു. അതുപോലെ തന്നെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഇജ്മാ ഉള്ളതായി പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഖുദാമ, ഇബ്നു മുൻദിർ, ഇബ്നു ഹസ്മ്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുമുള്ളാഹ് ഇവരൊക്കെ വിഷയത്തിൽ ഇജ്മാ ഉള്ളതായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് നോമ്പ് മുറിച്ച് കളയുന്ന കാര്യങ്ങളിൽ വളരെ ഗൗരവമുള്ളതും അതുപോലെ തന്നെ കടുത്ത കഫാറത്തുമുള്ളതുമായ ഒരു കാര്യം. നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നോമ്പ് ബാത്തിലാകും, അവന് തൗബ ചെയ്യുകയും അതുപോലെ തന്നെ അതിന്റെ പകരമായി മറ്റൊരു ദിവസം നോമ്പ് നോറ്റുവിട്ടുകയും അതുപോലെ തന്നെ കടുത്ത പ്രായശ്ചിത്തമുള്ള ഒരു കാര്യമാണ് ഇത്. ഇനി സഹോദരങ്ങളെ, നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ ഈ ഒരു വിഷയം അഥവാ ജുമാ എന്നുള്ള ഈ ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ പണ്ഡിതന്മാർ പറയാറുള്ള മറ്റു അനുബന്ധമായ മറ്റു ചില മസലകളാണ് ഇൻഷാല്ലാ ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത്, അഥവാ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള മറ്റു മസലകൾ. അതേതൊക്കെയാണ്? അതിലൊന്നാമത്തെ കാര്യമാണ് ഇൻസാലുൽ മനീ ബിഷഹ്വ, അഥവാ വികാരത്തോടെ മനീ പുറത്തു വരിക എന്നത്, അഥവാ ഭാര്യയുമായി പൂർണ്ണമായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതെ തന്നെ വികാരത്തോടെ മറ്റുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത്, അഥവാ ഭാര്യയുമായി സ്പർശനത്തിലൂടെയോ ചുംബനത്തിലൂടെയോ മനീ പുറത്തു വരിക എന്നുള്ളതിലൂടെയും നോമ്പ് ഫാസിദായി തീരുന്നതാണ്. അതല്ലാതെ മറ്റുള്ള സ്വയംഭോഗം പോലെയുള്ള കാര്യത്തിൽ ഏർപ്പെടുന്നതിലൂടെയും നോമ്പ് ബാത്തിലായി തീരുന്നതാണ്. അപ്പോൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നത് മാത്രമല്ല, മറിച്ച് വികാരത്തോടെ ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിലൂടെ മനീ പുറത്തു വരികയാണെങ്കിൽ അവന്റെ നോമ്പ് ബാത്തിലാകുന്നതാണ്, മുറിഞ്ഞു പോകുന്നതാണ്. കാരണം എന്താണ്? അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഖുദുസിയായ ഹദീസിൽ നോമ്പുകാരന്റെ ലക്ഷ്യമായി അല്ലെങ്കിൽ നോമ്പിന്റെ ലക്ഷ്യമായി അല്ലെങ്കിൽ നോമ്പുകാരന്റെ കാര്യത്തെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എന്താണ്? യദഉ ശറാബഹു വശഹവതഹു മിൻ അജ്ലി, അവനവന്റെ ഭക്ഷണ പാനീയങ്ങൾ ഒഴിവാക്കുന്നു, അതോടൊപ്പം അവന്റെ ശഹവത് വികാര ചിന്തകളൊക്കെ ഒഴിവാക്കുന്നു, വികാര ചിന്തകളും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ എനിക്ക് വേണ്ടി നോമ്പുകാരൻ ഒഴിവാക്കുന്നു. ഇവിടെ ഷഹവത്ത് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും ജിമാ ആണ് എന്ന് നമ്മൾ പറയുകയുണ്ടായി. ജിമായിലൂടെയുള്ള വികാരത്തിന്റെ പൂർണ്ണത എത്തുമ്പോഴാണ് മനീ പുറത്തു വരിക. അപ്പൊ ഷഹവത്തിന്റെ പൂർണ്ണതയാണത്. അതുപോലെ തന്നെ ജിമാ അല്ലാത്ത ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് മനീ പുറത്തു വരികയാണെങ്കിൽ അതും ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ള ഷഹവത്ത് എന്നുള്ളതിൽ ഉൾപ്പെടുന്നതാണ്. അതുവഴി അവന്റെ നോമ്പ് മുറിഞ്ഞു പോകുന്നതുമാണ്. നോമ്പുകാരനായിരിക്കെ തന്റെ ഷഹവത്ത് ഒഴിവാക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ മനീ പുറത്തു വരികയാണെങ്കിൽ അത് തന്റെ നോമ്പിനെ ബാധിക്കുന്നതാണ്. എന്നാൽ ജിമാ അല്ലാത്ത ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ മനീ പുറപ്പെട്ടില്ല എങ്കിൽ തന്റെ നോമ്പിനെ അത് ബാധിക്കുന്നതല്ല, നോമ്പ് മുറിഞ്ഞു പോകുന്നതല്ല, നോമ്പ് സഹിഹാണ്. എന്നാൽ അത്തരം കാര്യങ്ങളിൽ നിന്ന് സ്വയം നിയന്ത്രിക്കാൻ സാധിക്കാത്ത, നിയന്ത്രണമില്ലാത്തൊരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ് വേണ്ടത്. എന്നാൽ ഇൻസാല് സംഭവിച്ചിട്ടില്ല എങ്കിൽ, മനീ പുറപ്പെട്ടില്ല എങ്കിൽ അത് നോമ്പ് ബാധിക്കുന്നതല്ല, എന്നാൽ ജിമാഅിന്റെ വിഷയം അങ്ങനെയല്ല, മനീ പുറപ്പെട്ടോ ഇല്ലേ എന്നുള്ളതല്ല വിഷയം. മറിച്ച് ഭാര്യയുമായി പൂർണ്ണമായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ അവന്റെ നോമ്പ് ബാത്തിലായി തീരുന്നതാണ്. അതല്ലാത്ത മറ്റു കാര്യങ്ങളിൽ മനീ പുറപ്പെട്ടില്ല എങ്കിൽ ഇത് നോമ്പിനെ ബാധിക്കുന്നതല്ല. അതുപോലെ തന്നെ സഹോദരന്മാരാൽ ഇസ്തിംന അഥവാ സ്വയംഭോഗം ചെയ്യുക എന്നുള്ളതിനും ഇതേ വിധി തന്നെയാണ്. റമദാനിലാവട്ടെ അല്ലാത്ത സമയത്താവട്ടെ സ്വയംഭോഗം ചെയ്യുക എന്നുള്ളത് കടുത്ത തെറ്റാണ്, ഹറാമായ കാര്യമാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം തന്റെ വികാരങ്ങളെ ശമിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കി തന്ന മാർഗമല്ല സ്വയംഭോഗം എന്നുള്ളത്, മറിച്ച് ഹറാമായ കാര്യമാണ് അത്. അപ്പൊ അത് റമദാനിലാവട്ടെ അല്ലാത്ത സമയത്താവട്ടെ സ്വയംഭോഗം ചെയ്യുക എന്നുള്ളത് ഒരു മുസ്ലിമിന് ഹറാമായ കാര്യമാണ്. ഇനി അത് റമദാനിലാവുമ്പോൾ അതിന്റെ ഗൗരവം കൂടുമെന്ന്, കാരണം എന്നത് തെറ്റാണ്. മാത്രമല്ല അങ്ങനെ സ്വയംഭോഗം ചെയ്തതിലൂടെ മനീ പുറപ്പെട്ടു കഴിഞ്ഞാൽ ഇൻസാൽ സംഭവിച്ചാൽ അവന്റെ നോമ്പ് അതിലൂടെ ബാത്തിലായി തീരുന്നതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അതേ വിധി തന്നെയാണ് സ്വയംഭോഗം എന്നുള്ളത്. ഇൻസാൽ സംഭവിച്ചാൽ അതിലൂടെ അവന്റെ നോമ്പ് ഫാസിദായി തീരുന്നതാണ്, പകരം അവൻ നോമ്പ് നോറ്റി വിട്ടേണ്ടതാണ്. എന്നാൽ ജിമാ എന്ന് പറയപ്പെട്ട കഫാറത്തുകളൊന്നും ഇത്തരം കാര്യങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറിച്ച് നോമ്പുകാരന്റെ നോമ്പ് ബാത്തിലായി തീരുന്നതാണ്. ഇതാണ് ഈ വിഷയത്തിലെ ശരിയായിട്ടുള്ള അഭിപ്രായം. എന്നാൽ ഇതിന് നേരെ എതിരഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുള്ളത് വാഹിരി മദ്ഹബിലെ ഇമാം ഇബ്നു ഹസം റഹിമഹുള്ളയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിലുള്ള ജിമാ അല്ലാത്ത മറ്റു കാര്യങ്ങളിലൂടെയുള്ള ഇൻസാൽ സംഭവിക്കുന്നതിലൂടെ അവനെ സംബന്ധിച്ചിടത്തോളം ഖളാഉ ഇല്ല കഫാറത്തു ഇല്ല എന്നാണ് ഇമാം ഇബ്നു ഹസം റഹിമഹുള്ള അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അതാണ് ഇമാം സനാനയും മറ്റു ചില ഉലമാക്കളൊക്കെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അത് ശരിയല്ല, ആ അഭിപ്രായം ശരിയല്ല. മറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മനഃപൂർവ്വം വികാരത്തോടുകൂടി ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുകയും ജിമാ അല്ലാത്ത ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുകയും മനഃപൂർവ്വം വികാരത്തോടുകൂടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏർപ്പെടുകയും അതുവഴി ഇൻസാൽ സംഭവിക്കുകയും ചെയ്താൽ അഥവാ മനീ പുറത്തു വരികയും ചെയ്താൽ ആ നോമ്പുകാരന്റെ നോമ്പ് ബാത്തിലാവും എന്നുള്ളതാണ് ശരിയായ അഭിപ്രായം. കാരണം ഈ ദാഹിരി മദ്ഹബുകാരനായി അല്ലെങ്കിൽ ഇമാം ഇബ്നു ഹസ്മിനെ പോലെയുള്ള ദാഹിരിയ മദ്ഹബിനെ മാറ്റി നിർത്തിയാൽ മറ്റു മദ്ഹബുകാരെല്ലാവരും പറഞ്ഞിട്ടുള്ളത് നോമ്പ് മുറിയും എന്നുള്ളതാണ്. എത്രത്തോളം ഇബ്നു ഖദാമ റഹിമഹുള്ള ഇജ്മാഅ് വരെ ഉദ്ധരിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ നോമ്പ് മുറിയും എന്നുള്ളതിന്. എന്നാൽ ദാഹിരി മദ്ഹബിന്റെ ഖിലാഫിനെ പരിഗണിക്കാതെയുള്ള ഇജ്മാഅ് ആണത്. ദാഹിരി മദ്ഹബിനെ മാറ്റി നിർത്തിയാൽ മറ്റുള്ള ഉലമാക്കൾ എല്ലാവരും പറഞ്ഞിട്ടുള്ളത് ഇതിലൂടെ നോമ്പ് ഫാസിദായി തീരുന്നതാണ്. അള്ളാഹുവിനോട് തൗബ ചെയ്യുകയും ആ ഒരു ദിവസത്തിന് പകരമായി മറ്റൊരു ദിവസത്തിൽ നോമ്പ് നോറ്റി വീട്ടേണ്ടതുമാണ്, ഖളാ വീട്ടേണ്ടതാണ്. എന്നാൽ കഫാറത്തുണ്ടോ ഇല്ലേ എന്നുള്ള വിഷയത്തിൽ ഖിലാഫുണ്ട്. കഫാറത്തില്ല, അത് ജിമാഅന് മാത്രമാണ് എന്നുള്ളതാണ് ശരിയായ അഭിപ്രായം. കഫാറത്ത് ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾക്ക് ഇല്ല, മറിച്ച് ഖളാ വീട്ടാണ് വേണ്ടത്, നോമ്പ് ബാത്തിലാകും എന്നുള്ളതാണ് ഏറ്റവും ശരിയായിട്ടുള്ള അഭിപ്രായം. എന്നാൽ മദീ വരുന്നതിലൂടെ നോമ്പ് മുറിയുമോ, നോമ്പിനെ അത് ബാധിക്കുമോ, അഥവാ ഭാര്യയെ ചുംബിക്കുന്നതിലൂടെയോ, അല്ലെങ്കിൽ ഇത്തരം വികാര ചിന്തയിലൂടെയുള്ള നോട്ടത്തിലൂടെയോ മദീ മാത്രമാണ് വന്നതെങ്കിൽ അത് നോമ്പിനെ ബാധിക്കുമോ? ലൈംഗിക ചിന്ത ഉണ്ടാവുമ്പോൾ വരുന്ന കാര്യമാണ് മതി, എന്നാൽ ശഹവത്തിന്റെ പൂർണ്ണതയിലെത്തുമ്പോൾ, വികാരത്തിന്റെ പൂർണ്ണതയിലെത്തുമ്പോൾ പുറപ്പെടുന്നതാണ് മനി എന്നുള്ളത്. ഇത്തരത്തിൽ മതി നോമ്പിനെ ബാധിക്കുമോ? അത് നോമ്പിനെ ബാധിക്കുകയില്ല, നോമ്പ് മുറിക്കുന്ന കാര്യമല്ല എന്നതാണ് അതിലെ ശരിയായ അഭിപ്രായം. നോമ്പിനൊരർത്ഥത്തിൽ അത് ബാധിക്കുന്നതല്ല. അതാണ് ഷാഫിഈ മദ്ഹബിലെയും ഹനഫി മദ്ഹബിലെയൊക്കെ അഭിപ്രായം, അതാണ് ശരിയായ. എന്നാൽ മാലിക് ഇമാമും ഇമാം മാലിക്കും അതുപോലെ തന്നെ ഇമാം അഹ്മദ് റഹിമഹുള്ള ഒക്കെ നോമ്പ് മുറിയും പക്ഷെ കഫാറത്തില്ല എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് ശരിയല്ല, മറിച്ച് അത്തരത്തിൽ മതിയാണ് മാത്രമാണെങ്കിൽ, ലൈംഗിക ചിന്ത ഉണ്ടാകുമ്പോൾ തന്നെ വരുന്ന ഒരു കാര്യമാണ് മതി, അത്തരത്തിലുള്ള കാര്യത്തിൽ നോമ്പ് മുറിയുകയില്ല എന്നുള്ളതാണ് ശരിയായ ക്രമം. എന്നാൽ മനി വികാരത്തോടെയുള്ള മനഃപൂർവ്വം മനി പുറപ്പെട്ടു കഴിഞ്ഞാൽ അത് നോമ്പിനെ ബാധിക്കുന്നതാണ്. അല്ലാഹു അഅലം. ശരി, ഇങ്ങനെ ഇത്തരത്തിൽ ചുംബനത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റുള്ള സ്പർശനത്തിലൂടെയൊക്കെ മനഃപൂർവ്വം എഞ്ചാല് സംഭവിക്കുകയാണെങ്കിൽ നോമ്പ് മുറിയുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഇങ്ങനെ ഭാര്യയെ ചുംബിക്കാമോ, നോമ്പുകാരനെ ഭാര്യയെ ചുംബിക്കുന്നതിൻ്റെ വിധി എന്താണ്? ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആത്മനിയന്ത്രണമുള്ള, സ്വയം നിയന്ത്രിക്കാൻ പറ്റുന്ന, അഥവാ അതുവഴി ലൈംഗിക ബന്ധത്തിൽ ലൈംഗിക ബന്ധത്തിലേക്ക് എത്തിച്ചേരുകയില്ല അല്ലെങ്കിൽ ഇഞ്ചാല് സംഭവിക്കുകയില്ല എന്നൊക്കെ ഉറപ്പുള്ളവർക്ക് ഇത്തരത്തിൽ ചുംബനം ആവാവുന്നതാണ്. എന്നാൽ സ്വയം നിയന്ത്രിക്കാൻ പറ്റാത്ത, ആത്മനിയന്ത്രണം ഇല്ലാത്ത ഇത്തരത്തിൽ ചുംബനത്തിലൂടെയോ സ്പർശനത്തിലൂടെയോ ലൈംഗിക ബന്ധത്തിലേക്ക് എത്തിച്ചേരുമെന്ന് ഭയമുള്ള, അല്ലെങ്കിൽ ഇഞ്ചാല് സംഭവിക്കുമോ എന്ന് ഭയമുള്ള ആളുകൾക്ക് ഇത് ജായിസല്ല, മറിച്ച് ഹറാമാവും അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം. കാരണം എന്താണ്? അത് ഒരു മറ്റൊരു ഹറാമിലേക്ക് എത്തിക്കുന്ന കാര്യമാണ്. അഥവാ നോമ്പുകാരനായിരിക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് കടുത്ത തെറ്റാണ്. അതുപോലെ തന്നെ ഇഞ്ചാല് സംഭവിക്കുക എന്നുള്ളത് നോമ്പിനെ ബാത്തിലാക്കി കളയുന്ന കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇത്തരത്തിലുള്ള ചുംബനത്തിലൂടെയോ സ്പർശനത്തിലൂടെയോ ഒക്കെ അങ്ങനെ ലൈംഗിക ബന്ധത്തിലേക്കോ ഇഞ്ചാല് സംഭവിക്കുന്നതിലേക്കോ എത്തിച്ചേരുകയാണെങ്കിൽ, അത്തരത്തിൽ ഹറാമായ കാര്യത്തിലേക്ക് എത്തിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭയമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ചുംബനം പാടില്ല, ഹറാമാണ്. കാരണം ഒരു ഹറാമിലേക്ക് എത്തിക്കുന്ന മറ്റൊരു കാര്യവും ഹറാമാണ് എന്ന കായിദ പ്രകാരമാണത്. ഒരു കാര്യം അത് ഒരു ഹറാമിലേക്കാണ് എത്തിക്കുന്നതെങ്കിൽ ആ കാര്യം ചെയ്യുക എന്നുള്ളതും ഹറാമായി തീരും എന്നുള്ള കായിദ പ്രകാരം ഇത്തരത്തിൽ സ്വയം നിയന്ത്രണം ഇല്ലാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഹറാമായി തീരും എന്നുള്ളതാണ് ഈ വിഷയത്തിലുള്ള ചുരുക്കം. ഇതാണ് നമ്മൾ ആദ്യം ഇതിൽ മനസ്സിലാക്കേണ്ടത്. ഇതാണ് ഈ വിഷയത്തിലുള്ള ശരിയായ നിലപാടും. എന്നാൽ ഈ വിഷയത്തിലുള്ള പണ്ഡിത അഭിപ്രായങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. അഥവാ ഈ മസാലയിൽ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അഞ്ചോളം കൗലുകൾ കാണാൻ പറ്റും, അഭിപ്രായങ്ങൾ കാണാം. ഒന്നാമത്തത് അൽ കറാഹത്ത് മുത്തലഖ, നിരുപാധിക മക്രൂഹാണ് എന്നുള്ളതാണ്. അഥവാ നമ്മൾ ഈ പറഞ്ഞ വേർതിരിവൊന്നുമില്ലാതെ, നിയന്ത്രണമുള്ളവൻ, ആത്മനിയന്ത്രണമുള്ളവൻ, ഇല്ലാത്തവൻ എന്നിങ്ങനെ വ്യത്യാസമൊന്നുമില്ലാതെ മുത്തലഖ് നിരുപാധികം മക്രൂഹാണെന്നുള്ളതാണ് ഒന്നാമത്തെ അഭിപ്രായം. അതാണ് മാലിക്കി മദ്ഹബിലെ പ്രസിദ്ധമായ അഭിപ്രായം. രണ്ടാമത്തേത് നിരുപാധികം ഹറാമാണെന്നുള്ളതാണ് രണ്ടാമത്തെ അഭിപ്രായം. സലഫുകളിൽ പല ആളുകൾക്കും ഉണ്ടായിരുന്ന ഒരു അഭിപ്രായമാണിത്. ചില ആളുകൾ നോമ്പ് ബാത്തിലാകുമെന്ന് വരെ, ചുംബനത്തിലൂടെ നോമ്പ് ബാത്തിലാകുമെന്നുള്ളത് വരെ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തേത് അൽ ഇബാഹത്ത് അഥവാ നിരുപാധികം അനുവദനീയമാണെന്നുള്ളത്. അഥവാ ഇത്തരത്തിൽ നമ്മൾ പറഞ്ഞ വേർതിരിവൊന്നുമില്ലാതെ നിരുപാധിക അനുവദനീയമാണെന്നുള്ളതാണ്. അഥവാ നിയന്ത്രണമുള്ളവൻ ഇല്ലാത്തവൻ എന്നൊന്നും വ്യത്യാസമില്ലാതെ, അഥവാ അല്ലെങ്കിൽ യുവാവ് വൃദ്ധൻ എന്നൊന്നും വ്യത്യാസമില്ലാതെ ഇബാഹത്ത് അനുവദനീയമാണ് എന്നുള്ളതാണ്. എത്രത്തോളം എന്നാൽ ഇബ്നു ഹജ്മൊക്കെ മുസ്തഹബാണെന്ന് വരെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നാലാമത്തേത് യുക്രഹു ലിശ്ശാബി വയുബാഹു ലിശ്ശൈഖ്, ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം, യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അത് മക്രൂഹും, എന്നാൽ വൃദ്ധരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് അനുവദിക്കപ്പെട്ടതുമാണ് എന്നാണ്. അതിനുള്ള തെളിവ് ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരികയും എന്നിട്ട് നോമ്പുകാരനായിരിക്കെ ഭാര്യയെ സമീപിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ, അഥവാ ലൈംഗിക ബന്ധമല്ലാത്ത ഭാര്യയെ സമീപിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിക്ക് ഇളവ് നൽകി. പിന്നെ വേറൊരു വ്യക്തി വരികയും അങ്ങനെ അതേ കാര്യത്തെപ്പറ്റി ചോദിച്ചപ്പോൾ ആ വ്യക്തിയോട് റസൂലുള്ളാഹി സ്വല്ലം അതിനെ വിലക്കുകയും ചെയ്തു. കാരണം ആ ഹദീസിൽ തന്നെ കാണാം, ഒന്നാമത് വന്ന വ്യക്തി വൃദ്ധനും രണ്ടാമത്തെ വ്യക്തി ഷാബ് അഥവാ യുവാവ് ചെറുപ്പക്കാരനായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ ആളുകൾക്ക് അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു, രണ്ടാമത് വന്ന ആൾക്ക് വിലക്കുകയും ചെയ്തു. ഇതാണ് ഇതിനുള്ള തെളിവായി പറയുന്നത്. അഞ്ചാമത്തെ അഭിപ്രായം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഏറ്റവും ശരിയായ അഭിപ്രായമാണ്. അഥവാ സ്വയം നിയന്ത്രിക്കാൻ പറ്റും അഥവാ ലൈംഗിക ബന്ധത്തിൽ ചെന്നെത്തുകയില്ല, എൻജാല് സംഭവിക്കുകയില്ല എന്ന് ഉറപ്പുള്ള ആളുകൾക്ക്, സ്വയം നിയന്ത്രിക്കാൻ സാധിക്കുന്ന ആളുകളാണെങ്കിൽ, അങ്ങനെ ഉറപ്പുള്ളവരാണെങ്കിൽ അവർക്ക് ജായിസാണ്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അത് ഹറാമായി തീരും. അതാണ് ഇതിൽ ഏറ്റവും ശരിയായ അഭിപ്രായം. അതാണ് ഇമാം ഷാഫിഈ റഹിമഹുള്ളയൊക്കെ പറഞ്ഞിട്ടുള്ളത്. കാരണം നമ്മൾ പറഞ്ഞതുപോലെ അത് മറ്റൊരു ഹറാമിലേക്ക് എത്തിക്കും എന്നുള്ളത് കൊണ്ട് ആ സംഗതിയും ഹറാമായി തീരും. ഇനി സ്വയം നിയന്ത്രണമുള്ള ആളുകൾക്ക്, സ്വയം നിയന്ത്രിക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ള ആളുകൾക്ക് ജായിസ എന്ന് പറയുന്നതിനുള്ള തെളിവ് എന്താണ്? സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെയുള്ള ആയിഷ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുഖദ്ദിലു വഹുവ സായിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പുകാരനായിരിക്കെ ചുംബിക്കാറുണ്ടായിരുന്നു. വലക്കിന്നഹു കാന അംലകകും ലിഇർബി, പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ വികാരത്തെ നന്നായി നിയന്ത്രിക്കുന്ന വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ ഹസ്ബ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിലും കാണാം, മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലു വഹുവ സായിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരനായിരിക്കെ ചുംബിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ അംർ ഇബ്നു അബി സലമ റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അ യുഖബ്ബിലു സായിം, നോമ്പുകാരന് ചുംബിക്കാൻ പറ്റുമോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൽഹാദി, നീ ഉമ്മു സലമയോട് ചോദിച്ചു നോക്കൂ. ഫഅഖ്ബറത്ഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്നഉ ദാലിക, അപ്പോൾ അവർ പറഞ്ഞു, ഉമ്മു സലമ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. ഫഖാൽ, അപ്പോൾ ആ വ്യക്തി ചോദിച്ചു, യാ റസൂലുള്ളാഹ് ഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, അല്ലാഹു സുബ്ഹാനഹു വതആല താങ്കൾക്ക് വരാനിരിക്കുന്ന കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ പുറത്തു തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അമാ വല്ലാഹി ഇന്നി ലഅത്ഖാകും ലില്ലാഹി വഅഖ്ഷാകും ലഹ്, അതെ, ഞാൻ നിങ്ങളിൽ അള്ളാഹുവിനെ ഏറ്റവും സൂക്ഷിക്കുന്നവനും അവനെ ഭയപ്പെടുന്നവനുമാണ്. അപ്പോൾ ഈ ഹദീസുകളൊക്കെയാണ് ജായിസാണ് എന്നുള്ളതിനുള്ള തെളിവ്, അഥവാ ഇത്തരത്തിൽ സ്വയം നിയന്ത്രണമുള്ള ആളുകൾക്ക് ജായിസാണ് എന്നുള്ളതിൻ്റെ തെളിവ് പറഞ്ഞ ഹദീസുകളൊക്കെയാണ്. ശരി, അപ്പോൾ ഈ പറഞ്ഞ ഹദീസിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒന്നാമത്തെയും രണ്ടാമത്തെയും പറഞ്ഞ അഭിപ്രായം എന്നുള്ളത് പണ്ഡിതാഭിപ്രായങ്ങൾ ഒന്നാമതും രണ്ടാമതും പറഞ്ഞതിൽ ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഒന്നാമത് നിരുപാധികം കറാഹത്ത് മക്രൂഹാണെന്നാണ് നമ്മൾ പറഞ്ഞത്, അതുപോലെ തന്നെ രണ്ടാമത്തെ നിരുപാധികം ഹറാം എന്നുള്ളത്, അത് രണ്ടും ശരിയല്ല എന്നുള്ള ഈ ഹദീസിലൂടെ മനസ്സിലായി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് സ്ഥിരപ്പെട്ട കാര്യമാണ് അവിടുന്ന് ഭാര്യമാരെ ചുംബിക്കാറുണ്ടായിരുന്നു നോമ്പുകാരനായിരിക്കുക എന്നുള്ളത്. ഇനി അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ബാധകമാണ് എന്ന് പറയാൻ പ്രത്യേകിച്ച് തെളിവ് ആവശ്യമാണ്. മാത്രമല്ല, നമ്മൾ മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് വായിച്ചു, അംർ ഇബ്നു അബി സലമ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത് നോമ്പുകാരൻ ചുംബിക്കാൻ പറ്റുമോ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലം അനുവാദം കൊടുക്കുകയാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാവാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ബാധകമല്ല, അത് മറ്റുള്ളവർക്കും ജായിസാണ് എന്നുള്ളത്. അതുപോലെ തന്നെ മൂന്നാമത്തെ അഭിപ്രായമായ നിരുപാധികം ഹലാലാണ് അഥവാ ഇങ്ങനെയുള്ള വേർതിരിവൊന്നുമില്ലാതെ നിരുപാധികം അനുവദനീയമാണ് എന്നുള്ള അഭിപ്രായം ശരിയല്ല. കാരണം ഹദീസിൽ സ്ഥിരപ്പെട്ടതുപോലെ ഒരു യുവാവിന് അനുവദിച്ചു കൊടുത്തത് വൃദ്ധന് യുവാവിന് അനുവദിക്കാതിരിക്കുകയും ചെറുപ്പക്കാരന് വിലക്കുകയും അതുപോലെ തന്നെ വൃദ്ധൻ വന്നത് ചോദിച്ചപ്പോൾ അനുവദിക്കുകയും ചെയ്ത സംഭവം അതിന് തെളിവാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ വലക്കിന്നഹു കാന അംലകകും ലിഇർബി, അദ്ദേഹം അദ്ദേഹത്തിന്റെ വികാരത്തെ നിയന്ത്രിക്കുന്നവനായിരുന്നു. ഇതൊക്കെ വേർതിരിവിനുള്ള തെളിവാണ്. അതുപോലെ തന്നെ നാലാമത്തെ അഭിപ്രായമായ ചെറുപ്പക്കാർക്ക് പാടില്ല എന്നുള്ളതും വൃദ്ധന്മാർക്ക് പറ്റും അനുവദനീയമാണ് എന്നുള്ള തരത്തിലുള്ള തഫ്രീഖ് വേർതിരിവ് മാത്രവും, അങ്ങനെ അർത്ഥത്തിലുള്ള വേർതിരിവ് മാത്രം, അതും ശരിയല്ല. അത് മാത്രമായി വേർതിരിക്കുക എന്നുള്ളത് ശരിയല്ല, അതും ആവശ്യം തന്നെയാണ്, പക്ഷെ അത് മാത്രമായി വേർതിരിക്കുക എന്നുള്ളത് ശരിയല്ല. കാരണം നമുക്കറിയാം ആളുകൾ പലതരത്തിലാണ്, യുവാക്കളെക്കാൾ കൂടുതൽ ശഹവത്തുള്ള പല വയസ്സുള്ള ആളുകളും ഉണ്ടാവും, നേരെ തിരിച്ചും ഉണ്ടാവും. അപ്പോൾ ആളുകൾ പലതരത്തിലാണ്. അപ്പോൾ ഏറ്റവും ശരിയായതെന്താണ്? നമ്മൾ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള സ്പർശനത്തിലൂടെയോ ചുംബനത്തിലൂടെയോ ഹറാമായ സംഗതിയിലേക്ക് എത്തിക്കുമെങ്കിൽ, അഥവാ ലൈംഗിക ബന്ധത്തിലോ ഇൻജാൽ സംഭവിക്കുന്നതിലോ എത്തിക്കുമെങ്കിൽ അത് ഹറാമും, അങ്ങനെയുള്ളവർക്ക് ഹറാമും, അല്ലാത്ത സ്വനിയന്ത്രണമുള്ള ആളുകൾക്ക് അത് ജായിസാണ് എന്നുള്ളതുമാണ് ശരിയായ അഭിപ്രായം. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ റസൂലുള്ളാഹി അലൈഹി വസല്ലം ഈ ഒരു സംഭവത്തിൽ ഈ വൃദ്ധനെ അനുവദിച്ചു കൊടുത്തതും യുവാവ് ചെറുപ്പക്കാരമെന്ന് ചോദിച്ചപ്പോൾ അത് വിലക്കിയതും അതുകൊണ്ടായിരിക്കാം. അല്ലാഹു ആലം. അതാണ് ഇതിൽ ഏറ്റവും ശരിയായ അഭിപ്രായം. ഇനി നോമ്പുകാരനായിരിക്കെ സ്വപ്നസ്കലനം സംഭവിച്ചാൽ നോമ്പ് മുറിയുമോ? അങ്ങനെ ഇഹ്തിലാമിലൂടെ സ്വപ്നസ്കലനത്തിലൂടെ നോമ്പ് മുറിയുകയില്ല എന്നുള്ളത് പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉള്ള കാര്യമാണ്. അപ്പം നോമ്പിനെ അത് ബാധിക്കുകയില്ല. സ്വപ്നസ്കലനത്തിലൂടെ നോമ്പ് മുറിയുകയില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അതുപോലെ തന്നെ ഇബ്നു അബ്ദുൽ ബർ ഇബ്നു നവ്വി റഹ്മഹുള്ളാഹി വിഷയത്തിൽ ഇജ്മാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എന്താണ്? അത് നോമ്പുകാരന്റെ ഉദ്ദേശത്തോടെ സംഭവിക്കുന്ന കാര്യമല്ല. നോമ്പുകാരന്റെ ഉദ്ദേശത്തോടെ സ്വന്തം ഇഷ്ടത്തോടെ സംഭവിക്കുന്ന കാര്യമല്ല, മറിച്ച് അവനറിയാതെ അവന്റെ നിയന്ത്രണത്തിലല്ലാതെ സംഭവിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇഹ്തിലാമ് നോമ്പിനെ യാതൊരു നിലക്കും ബാധിക്കുന്നതല്ല. ശരി, ഇനി ഇങ്ങനെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിലൂടെയോ അല്ലെങ്കിൽ ഇഹ്തിലാമിലൂടെയോ സ്വപ്നസ്കനത്തിലൂടെയോ ഒക്കെ ഒരാൾ ജനാപത്തുകാരനാവുകയും അങ്ങനെ അവൻ ജനാപത്തുകാരനായിക്കൊണ്ട് തന്നെ പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്താൽ അവന്റെ നോമ്പ് ശരിയാകുമോ? അഥവാ അത്താഴം കഴിഞ്ഞ് ഫജ്ർ വാങ്ങിന് മുമ്പായി കുളിച്ചില്ല എങ്കിൽ അവന്റെ നോമ്പ് ശരിയാകുമോ? പല ആളുകൾക്കുള്ള ഒരു സംശയമാണ്. അങ്ങനെ കുളിക്കാതെ ഫജ്ർ വാങ്ങി വിളിച്ചാൽ പലരും പ്രയാസപ്പെടുന്ന ഒരു കാര്യമാണ്. നോമ്പ് ബാത്തിലായി പോകുമോ എന്ന് ആലോചിച്ച് പലരും പ്രയാസപ്പെടുന്ന ഒരു വിഷയമാണിത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്ര അങ്ങനെ ജനാപത്തുകാരനായിരിക്കെ പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല, അത് നോമ്പിനെ ബാധിക്കുന്ന സംഗതിയല്ല. കാരണം ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസായി ആയിഷ റളിയല്ലാഹു അൻഹ അതുപോലെ തന്നെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഇവരൊക്കെ റിവായത്ത് എന്ന ഹദീസിൽ കാണാം, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യുസ്ബിഹു ജുനുബൻ മിൻ ജിമാഇൻ സുമ്മ യഗ്തസിലു വയസൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനാപത്തുകാരനായിരിക്കെ പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുകയും പിന്നീട് കുളിക്കുകയും നോമ്പെടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. താബിഈങ്ങളുടെ കാലത്ത് ഈ വിഷയത്തിൽ ഖിലാഫ് ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് നോമ്പ് ശരിയാകും, അങ്ങനെ നോമ്പ് എടുക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല എന്നുള്ള വിഷയത്തിൽ ഇജ്മാ സ്ഥിരപ്പെട്ടതായി ഇമാം നവവി റഹിമഹുള്ളയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് നോമ്പിനെ ബാധിക്കുകയില്ല. അപ്പോൾ ഇത്രയും വിഷയങ്ങളാണ് സഹോദരങ്ങളെ നോമ്പ് മുറിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഗൗരവമുള്ളതുമായ കാര്യമായ ജിമാ അഥവാ ലൈംഗിക ബന്ധം എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില മസലകൾ. അതുപോലെ തന്നെ നോമ്പിനെ മുറിച്ചു കളയുന്ന, നോമ്പിനെ ഫസാദാക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഖുറൂജു ദമിൽ ഹൈദ് വ നിഫാസ് അഥവാ ഹൈദും നിഫാസും. ഇത് സ്ത്രീകളുടെ വിഷയമാണ്. ഒരു സ്ത്രീ റമദാനിന്റെ പകലിൽ നോമ്പുകാരിയായിരിക്കെ ഹൈദും നിഫാസും സംഭവിക്കുകയാണെങ്കിൽ ആ സ്ത്രീയുടെ നോമ്പ് അതോടുകൂടി മുറിഞ്ഞു പോകുന്നതാണ്. പകരം മറ്റൊരു ദിവസം നോറ്റ് വീട്ടേണ്ടതാണ്. അത് സൂര്യാസ്തമയത്തിന്റെ തൊട്ട് മുന്നേ സംഭവിച്ചതാണെങ്കിലും ശരി, അങ്ങനെ മകരവിന് തൊട്ട് മുമ്പ് സംഭവിച്ചതാണെങ്കിൽ പോലും അത് നോമ്പിനെ മുറിച്ചു കളയുന്ന കാര്യമാണ്. ആ ഒരു ദിവസത്തെ നോമ്പ് പരിഗണിക്കപ്പെടുകയില്ല. ഇതിനുള്ള തെളിവെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളെ പറ്റിയുള്ള ഹദീസിൽ പറഞ്ഞില്ലേ നാഖിസാത്തു അഖ്ലിൻ വദീനിൻ എന്ന്, അഥവാ ബുദ്ധിയും ദീനും കുറഞ്ഞവരാണ്. അപ്പോ എന്താണ് അവരുടെ ബുദ്ധി കുറവും ദീന് കുറവിനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബുദ്ധി കുറവിന്റെ കാര്യം പറഞ്ഞു. എന്നിട്ട് ദീനിന്റെ കുറവിന്റെ കാര്യം പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, അലൈസ ഇദ ഹാദത് ലം തുസല്ലി വലം തസും. അവൾക്ക് ഹൈദ് സംഭവിച്ചാൽ, ഹൈദ് വന്നാൽ അവൾ നിസ്കരിക്കുകയും നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്യുന്നില്ലല്ലോ. ഫദാലിക നുഖ്സാനു ദീനി, അതാണ് അവളുടെ ദീനിന്റെ കുറവ് എന്ന്. അപ്പോ അതിനുള്ള തെളിവ്, നോമ്പുകാരി അല്ല അഫ്വാൻ ഹൈദുകാരി ഹൈദു നിഫാസുള്ള സ്ത്രീകൾ നോമ്പ് അനുഷ്ഠിക്കാൻ പാടില്ല. അവരത് നോമ്പ് നോറ്റാൽ തന്നെ അതിൻ്റെ വിധി എന്താണ്? നോമ്പ് അനുഷ്ഠിച്ചാൽ തന്നെ അത് നോമ്പ് സ്വീകരിക്കപ്പെടുകയല്ല, മറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് പോലെ അവൾ കുറ്റക്കാരിയായിത്തീരും. ഹൈദുകാരിയാണെന്നറിഞ്ഞിട്ടും നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ അവൾ കുറ്റക്കാരിയായിത്തീരും, അവളുടെ നോമ്പ് പരിഗണിക്കപ്പെടുകയില്ല. അതാണ് അതിനുള്ള തെളിവ്. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസിൽ കാണാം, കാന യുസീബുന ദാലിക്, നമുക്കത് ഹൈദ് ബാധിക്കാറുണ്ടായിരുന്നു. നുഅ്മറു ബിഖദാഇ സൗമി വലാ നുഅ്മറു ബിഖദാഇ സലാ. അപ്പോൾ നോമ്പ് നോറ്റ് വീട്ടാൻ നമ്മൾ കൽപ്പിക്കപ്പെടാറുണ്ടായിരുന്നു, എന്നാൽ നമസ്കാരം ഖദാ വീട്ടാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇതെന്ത് മനസ്സിലാക്കാം? നോമ്പ് ബാത്തിലാകും, ഫാസിദാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഇജ്മാഅ് ഉള്ളതായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ, മുമ്പ് പറഞ്ഞതുപോലെ ഇബ്നുൽ മുന്ദിർ, ഇബ്നു ഖുജാമ എന്നീ പണ്ഡിതന്മാരൊക്കെ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള ഇവരൊക്കെ ഈ വിഷയത്തിൽ ഇജ്മാഅ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞു, മഅലൂമുൻ അന്ന നസ് വലിജ്മാഅ അസ്ബത അൽഫിത്ര ബിൽ അക്ലി വശ്ശുർബി വൽ വൽജിമാഇ വൽഹൈദ്, അഥവാ തിന്നുക കുടിക്കുക അതുപോലെ തന്നെ ജിമാഇ ഹൈദ് എന്നിവയിലൂടെയൊക്കെ നോമ്പ് മുറിയുമെന്നുള്ളത് പ്രമാണം കൊണ്ടും നസ് കൊണ്ടും ഇജ്മാഅ് കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ്. ഇനി ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഫജറിന് മുമ്പായി ആർത്തവം നിലച്ചാൽ, ഹൈദ് അവസാനിച്ചാൽ, അങ്ങനെ ആർത്തവം നിലച്ചു എന്ന് ഉറപ്പായാൽ അവൾക്ക് ആ ദിവസത്തെ നോമ്പ് നിയത്താക്കി നോമ്പെടുക്കാവുന്നതാണ്. പിന്നീട് അത്താഴം കഴിഞ്ഞ് ഫജറിന് ശേഷം കുളിച്ച് ശുദ്ധിയായി നമസ്കരിക്കാവുന്നതാണ്. കുളിച്ച് ശുദ്ധിയായി കഴിഞ്ഞാലേ നോമ്പ് അനുഷ്ഠിക്കാൻ പാടുള്ളൂ എന്നില്ല, മറിച്ച് ആർത്തവരക്തം നിലച്ച് കഴിഞ്ഞാൽ തന്നെ, അവസാനിച്ചാൽ തന്നെ, അവസാനിച്ചു എന്ന് ഉറപ്പായാൽ തന്നെ ആ ദിവസത്തെ നോമ്പ് നിയത്താക്കി നോമ്പ് അനുഷ്ഠിക്കാവുന്നതാണ്. പിന്നീട് ഫജറിന് ശേഷം കുളിച്ച് ശുദ്ധിയായി പെട്ടെന്ന് തന്നെ നമസ്കരിക്കേണ്ടതുമാണ്. കാരണം ഹൈദ് എന്നുള്ള ഗണത്തിൽ നിന്ന് അവൾ മാറിക്കഴിഞ്ഞു. ഹൈദിനാണ് നോമ്പ് അനുഷ്ഠിക്കാതിരിക്കാനുള്ള അളവുള്ളത്, അല്ലെങ്കിൽ നോമ്പ് എടുത്താൽ തന്നെ അത് ബാത്തില, അല്ലെങ്കിൽ നോമ്പ് അനുഷ്ഠിക്കാതിരിക്കാൻ അളവുള്ളത് ഹൈദിനാണ്. എന്നാൽ ഹൈദ് രക്തം നിലച്ചു കഴിഞ്ഞാൽ അവൾ ഹൈദ് എന്നുള്ള ഹുക്മിൽ നിന്ന് മാറി. അതുകൊണ്ട് തന്നെ അവളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് അനുഷ്ഠിക്കാൻ തന്നെ നിർബന്ധമായി തീർന്നു. പക്ഷെ കുളി എന്നുള്ളത്, കുളിച്ച് ശുദ്ധിയാവുന്നുള്ളത് ഫജറിന് ശേഷം ആകാവുന്നതുമാണ്. ഇതാണ് പ്രസിദ്ധമായ നാല് മദ്ഹബിന്റെയും അഭിപ്രായം, അതാണ് ശരിയായ അഭിപ്രായം. അല്ലാഹു അഅലം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സഹോദരങ്ങളെ ഇന്നത്തെ ഈ ഒരു ദർസിൽ സംസാരിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നോമ്പ് മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇതുവരെ പറഞ്ഞതിൽ അനുബന്ധമായ മസലകൾ ഒഴിച്ചു നിർത്തിയാൽ അതല്ലാത്ത പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ് ഉള്ളത്. അഥവാ ഒന്ന് തിന്നുക, അല്ലെങ്കിൽ രണ്ടാമത്തത് കുടിക്കുക, അതുപോലെ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, നാലാമത്തത് ഹൈദും നിഫാസും. അപ്പൊ ഈ നാല് കാര്യങ്ങളിലൂടെ നോമ്പ് ഫാസിഡായി തീരാനാണ്, നോമ്പ് മുറിഞ്ഞു പോകുന്നതാണ് എന്നുള്ളതിൽ പണ്ഡിതന്മാർക്ക് ഇജ്മാ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. പണ്ഡിതന്മാർക്കുള്ള ഒരു അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്, കൃത്യമായ പ്രമാണങ്ങൾ കൊണ്ടും സ്ഥിരപ്പെട്ട ഇജ്മാ ഉള്ള സംഗതിയാണ്. എന്നാൽ ഇൻഷാഅള്ളാ തുടർന്നുള്ള ദർസുകളിൽ ഇനിയും കുറച്ചു കാര്യങ്ങൾ കൂടിയുണ്ട് നോമ്പ് മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്ന പല വിഷയങ്ങൾ ഇനിയുമുണ്ട്, കുറച്ച് വിഷയങ്ങൾ ഇനിയുമുണ്ട്. എന്നാൽ അതിലൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ ഖിലാഫുള്ള വിഷയങ്ങളാണ്. ചില പണ്ഡിതന്മാർക്ക് അത് നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ ഉൾപ്പെടുത്തുകയും മറ്റു ചില ഉലമാക്കൾ അത് നോമ്പ് ആ കാര്യങ്ങൾ കൊണ്ട് നോമ്പ് മുറിയുകയില്ല എന്ന അഭിപ്രായമാണ്. ഇൻഷാഅള്ളാ ആ കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള തുടർന്നുള്ള ദർശനങ്ങളിൽ നമുക്ക് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യട്ടെ. റമളാനിലേക്ക് ആരോഗ്യത്തോടെ പ്രവേശിക്കുവാനും അതുപോലെ തന്നെ അതിലെ നോമ്പും രാത്രി നമസ്കാരമൊക്കെ യഥാർത്ഥ രൂപത്തിൽ കൃത്യമായി നിർവഹിക്കുവാനും എനിക്കും നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യട്ടെ. ഈ ഒരു പരിശുദ്ധ റമളാനിൽ സൽക്കർമ്മങ്ങൾ, വർദ്ധിപ്പിച്ച് അതുവഴി അള്ളാഹുവിന് അള്ളാഹുവുമായി അടുത്ത് അവനിഷ്ടപ്പെട്ട അടിമകളിൽ എന്നെയും നിങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹുമ്മ ജഅൽ അമാലനാ കുല്ലഹാ സാലിഹ വജഅൽഹ ലിവജ്ഹിക ഖാലിസ വഹാദ വല്ലാഹു തആല അഅലം وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.